Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. ഇന്നത്തെ മലയാള പ്രക്ഷേപണത്തിൽ സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയും തുടർന്ന് വാർത്തകളും കേൾക്കാം. ഭാരതസഭയിൽ വിശുദ്ധിയുടെ പരിമളം വീശിയ ദൈവദാസൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളിയുടെ പുണ്യജീവിതത്തെ അംഗീകരിച്ച് അദ്ദേഹത്തെ ധന്യ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഡിക്രിയിൽ 2018 ഏപ്രിൽ 14 തീയതി ഫ്രാൻസിസ് പാപ്പ ഒപ്പുവച്ചു. ഈ അവസരത്തിൽ പാവപ്പെട്ടവർക്കിടയിലുള്ള കാരുണ്യ ശുശ്രൂഷ ജീവിത ദൌത്യമായി ഏറ്റെടുക്കുകയും അതിനായി അഗതികളുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയും ചെയ്ത ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളിയെക്കുറിച്ച് ഡോക്ടർ ഗ്രേസ് കോവയിൽ SDയുമായുള്ള അഭിമുഖമാണ് സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയിൽ നാം ശ്രവിക്കുക. ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളി സ്ഥാപിച്ച അഗതികളുടെ സന്യാസിനി സമൂഹത്തിലെ അംഗവും അദ്ദേഹത്തിന്റെ നാമകരണ പരിപാടികളുടെ റോമിലെ പോസ്റ്റുലേറ്ററുമായ സിസ്റ്റർ ഗ്രേസ് കോവയിൽ റോമിലെ പ്രശസ്തമായ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഗവേഷണ ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണ്. റോമിലെ വിശുദ്ധരുടെ നാമകരണ പരിപാടികളുടെ പോസ്റ്റുലേറ്ററായി നിയമിതരായിരിക്കുന്നവരിൽ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പോസ്റ്റുലേറ്റർ എന്ന വിശേഷണവും ഈ സഹോദരിക്ക് സ്വന്തമാണ്. ഡോക്ടർ ഗ്രേസ് കോവയിൽ SDയുമായി സിസ്റ്റർ തെരേസ എസേബിയസ് നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ ഒന്നാം ഭാഗം. സിസ്റ്റർ ഗ്രേസിന് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ ഹൃദയപൂർവമായ ആശംസകൾ നേരുന്നു.
ഒത്തിരി നന്ദി.
സഭാസ്ഥാപകൻ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിൽ സഭാംഗങ്ങളെല്ലാം അനുമോദനത്തിന് അർഹരാണെങ്കിലും സഭാംഗവും നാമകരണ പരിപാടികളുടെ പോസ്റ്റുലേറ്ററുമായ സിസ്റ്റർ ഈ അനുമോദനങ്ങൾക്ക് തികച്ചും അർഹയാണല്ലോ. ഏറെ സന്തോഷിക്കുന്നതും ഒരു പക്ഷേ സിസ്റ്റർ ഗ്രേസ് തന്നെയായിരിക്കും. ഈ സന്തോഷാവസരത്തെ സിസ്റ്റർ എങ്ങനെയാണ് കാണുന്നത്?
ഞങ്ങളുടെ സ്ഥാപക പിതാവ് വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദിനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈവാനുഗ്രഹം നിറഞ്ഞ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ്. എനിക്ക് മാത്രമല്ല, ഭാരതസഭയ്ക്കും പ്രത്യേകിച്ച് കേരളസഭയ്ക്കും അതിൽ പ്രത്യേകമായി സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ.
തന്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അദ്ദേഹം കേരളസഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. ഇപ്പോൾ സഭ അദ്ദേഹത്തിന്റെ വീരോചിത പുണ്യങ്ങളെ അംഗീകരിച്ചു എന്നതും കേരളസഭയ്ക്ക് ഏറെ അഭിമാനത്തിന് വക നൽകുന്നു.
തീർച്ചയായും. 2018 ഏപ്രിൽ 14 തീയതിയാണ് വർഗീസ് പയ്യപ്പള്ളി അച്ഛനെ ധന്യ പദവിയിലേക്ക് തിരുസഭാ മാതാവ് ഉയർത്തിയത്. ഏപ്രിൽ 26 തീയതിയാണ് കോന്തിരുത്തിയിൽ വെച്ച് സീറോ മലബാർ സഭയുടെ ഒരു നന്ദി പ്രകടനം എന്നുള്ള രീതിയിൽ ഒരു കൃതജ്ഞതാബലിയും ഒരു അനുസ്മരണ സമ്മേളനവും കോന്തിരുത്തിയിൽ വെച്ച് നടത്തിയത്.
കോന്തിരുത്തിയിൽ വെച്ച് നടത്താനുള്ള കാരണം?
കോന്തിരുത്തിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ഇടവക ദേവാലയം കോന്തിരുത്തിയാണ്. അതുകൊണ്ടാണ് അവിടെ അടക്കം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ച് ഈ ആഘോഷ പരിപാടികൾ നടത്തുവാനിടയായത്.
അത് ശരി. എന്തായിരുന്നു ഈ ആഘോഷ പരിപാടികളിലെ പ്രധാന കർമ്മങ്ങൾ?
ഈ ആഘോഷ പരിപാടികൾക്ക് കൃതജ്ഞതാബലിക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ അഭിവന്യ കർദിനാൾ ആലഞ്ചേരി പിതാവാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തോടൊപ്പം എറണാകുളം അതിരൂപതയിൽ ജനിച്ചു വളർന്നവരും അവിടെ സേവനം ചെയ്യുന്നവരുമായ മറ്റ് പിതാക്കന്മാരെയും ക്ഷണിച്ചിരുന്നു.
പ്രാദേശികമായ നല്ല പ്രാതിനിധ്യവും ഈ കർമ്മ പരിപാടികളിൽ ഉണ്ടായി. അവർ ആരൊക്കെയായിരുന്നു?
ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങരയും മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തും മാർ ജോസഫ് പുത്തൻവീട്ടിലും മാർ തോമസ് ചക്കിയത്തും മാർ ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവും കൂരിയ ബിഷപ്പായ മാർ സെബാസ്റ്റ്യൻ വാണിയപുരക്കിലും ഇങ്ങനെ 7 പേർ ഒരുമിച്ച് ചേർന്നാണ് ദിവ്യബലി അർപ്പിച്ചത്.
ഓ അതെ, സഭാധ്യക്ഷന്മാരുടെ ഒരു നല്ല പ്രാതിനിധ്യമായിരുന്നു. അതും പ്രാദേശികമായി പയ്യപ്പള്ളി അച്ഛനോട് അടുപ്പമുള്ളവരും. വിശ്വാസികളുടെ പ്രാതിനിധ്യം എങ്ങനെയായിരുന്നു?
ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരിയേറെ ആൾക്കാർ, വിശ്വാസികൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വന്നിരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ധാരാളം വൈദികരും ഒത്തിരിയേറെ സിസ്റ്റേഴ്സും ഒത്തിരിയേറെ ജനങ്ങളും പല ഇടവകളിൽ നിന്നുള്ള ജനങ്ങളും ആ ഇടവകയിൽ നിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചാലും ഒരുപക്ഷെ ഇരട്ടിയിലധികം ജനങ്ങൾ വന്നിരുന്നു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു.
അനുകമ്പാർദ്ര സ്നേഹത്തിന്റെ ആത്മീയതയായിരുന്നല്ലോ അദ്ദേഹത്തിന്റേത്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാനാജാതി മതസ്ഥർ പങ്കെടുത്തതായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവ്. ദിവ്യബലിക്ക് ശേഷം അപ്പോൾ തന്നെ ഒരു അനുസ്മരണ സമ്മേളനവും കൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനു നേതൃത്വം വഹിച്ചത് നമ്മുടെ അഭിവന്ദ്യ കാർദിനാൾ ആലഞ്ചേരി പിതാവാണ്. അധ്യക്ഷം വഹിച്ചത് മാർ ജോസഫ് പുത്തൻവീട്ടിൽ പിതാവാണ്. അതും വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ നടന്നു. ഒത്തിരിയേറെ അൽമായരും വിശ്വാസികളും അതിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരുന്നു. ആദ്യം തന്നെ ഞങ്ങളുടെ ഫൗണ്ടറിനെ കുറിച്ചുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പിതാക്കന്മാർ സംസാരിച്ചു, അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ടും അനുസ്മരണ പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി. ഡോക്ടർ സിസ്റ്റർ തൈജസ ഉതുപ്പാൻ എഴുതിയ ഒരു പുസ്തകം അവിടെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് കാരുണ്യത്തിൻ്റെ സൗഗന്ധിക പുഷ്പം എന്നാണ്. സ്ഥാപക പിതാവിൻ്റെ കരുണയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആത്മീയതയെക്കുറിച്ചും ആണ് അതിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. മാർ ജോസഫ് പുത്തൻവീട്ടിൽ പിതാവാണ് ആ പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത്.
ധന്യൻ പയ്യപ്പള്ളി അച്ഛന്റെ ആത്മീയത വായിച്ചും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ഗ്രഹിച്ചും സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കുന്നതിനും ഈ അനുസ്മരണ സമ്മേളനം സഹായിച്ചു അല്ലേ?
അതെ, ഏകദേശം 2000 പരം വിശ്വാസികൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ധാരാളം വൈദികർ, ഏകദേശം 100 പരം വൈദികരും സിസ്റ്റേഴ്സും, ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ നിന്നുള്ള ഒരു 500+ സിസ്റ്റേഴ്സും ഈ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു. എല്ലാവരും അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കോന്തിരുത്തിയിലെ ഈ പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ട് ധാരാളം വിശ്വാസികൾ എത്തിയിരുന്നു. കാരണം ഒത്തിരിയേറെ പേർക്ക് ഞങ്ങളുടെ വല്യച്ഛനോട് പ്രാർത്ഥിച്ചിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കാനിടയായിട്ടുണ്ട് മാധ്യസ്ഥ ശക്തിയിൽ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും അന്നത്തെ ദിവസം അവിടെ ഒഴുകിയെത്തു എന്ന് പറയുന്നതാണ് സത്യം.
സഭാസ്ഥാപകന്റെ നാമകരണ പരിപാടികളുടെ വിജയത്തിനായി സഭാതലത്തിൽ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നറിയാം. ആത്മീയമായും മറ്റും നടത്തിയ ഈ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാമോ?
തീർച്ചയായും. ഞങ്ങളുടെ സഹോദരിമാര് ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേയേറെ നാളുകളായിട്ട് പ്രത്യേകിച്ച് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നു. കോമണായിട്ടും വ്യക്തിപരമായിട്ടും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഒക്കെ ചെയ്ത് ഞങ്ങൾ വളരെ നന്നായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങിയാണ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ഇതൊരു നവീകരണം തന്നെയായിരുന്നു. കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ ആത്മീയതയെക്കുറിച്ച് അറിയുവാനും അദ്ദേഹം പകർന്നു തന്ന കരിസ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നും കൂടി ഊഴിയിട്ടിറങ്ങാനും ഇത് തീർച്ചയായിട്ടും ഈ നാമകരണ പരിപാടികൾ ഞങ്ങൾക്കൊരു വലിയ സഹായമായിരുന്നു.
വിശുദ്ധി എന്നത് ദൈവം എന്തിനായി ഏതൊരു നിയോഗത്തിനായി ഈ ഭൂമിയിലേക്ക് നമ്മെ വിളിക്കുന്നുവോ ആ വിളി അഥവാ നിയോഗം പൂർത്തിയാക്കുക എന്നതാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഈയിടെ പുറപ്പെടുവിച്ച ആനന്ദ് ചാഹ്ലാദിക്കുവിൻ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ 2 കൗൺസിൽ പ്രബോധനമായിരുന്നു അത്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത്. ഇതേക്കുറിച്ച്, അതായത് വിശുദ്ധിയുടെ സാർവത്രിക വിളിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായും. വിശ്വാസികളായ നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് എല്ലാവർക്കുമുള്ള വിളിയാണ്. കുറച്ച് സമർപ്പിതർക്കും വൈദികർക്കോ മെത്രാന്മാർക്കോ മാത്രമുള്ള വിളിയല്ല. എല്ലാവരും, ക്രിസ്ത്യാനികളായ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അല്ലാതെ പാപ്പ തന്നെ പറയുന്നുണ്ട്, അത് ഒരു കുറച്ചു പേരുടെ, സമർപ്പിതരായ അല്ലെങ്കിൽ വൈദികരായ കുറച്ചു പേരുടെ ഒരു ആനുകൂല്യമോ ഒരു ആഡംബരമോ ഒന്നുമല്ല. എല്ലാവരും അതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്.
ഇതുവരെയുള്ള വിശുദ്ധരെ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും തന്നെ സമർപ്പിത ജീവിതക്കാരാണ്.
ഭാരതസഭയെ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലും ഇതുവരെ വിശുദ്ധരായിട്ടുള്ളവരെല്ലാവരും സമർപ്പിത ജീവിതക്കാരാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ വിശുദ്ധരെല്ലാവരും വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക വിളിയെ അനുസ്മരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. പ്രാർത്ഥനയിലും പരസ്നേഹ പ്രവർത്തനങ്ങളിലും അവരെ വളർത്തിയും വിശ്വാസ ജീവിതം പരിപോഷിപ്പിച്ചും തെറ്റുകൾ തിരുത്തിയും അനുദിന കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ അവരെ പ്രേരിപ്പിച്ചും അൽമായരുടെ വിശുദ്ധിക്ക് പരിപൂർണ സ്നേഹത്തിലേക്ക് ഉള്ള വളർച്ച അവർ നൽകിയ വലിയൊരു സംഭാവനയാണ്, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭാരതസഭയിലും അൽമായർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള, അദ്ദേഹം ഇപ്പോൾ തന്നെ വാഴ്ത്തപ്പെട്ട പദവിയിലാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള കാനോനൈസേഷൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പുത്തൻവീട്ടിൽ തൊമ്മച്ചൻ അദ്ദേഹം ദൈവദാസനാണ്. അതുപോലെ തന്നെ ആന്ധ്രയിൽ ജോസഫ് തമ്പി എന്നൊരു ദൈവദാസനുണ്ട്. ഇവർ രണ്ടുപേരും അൽമായരാണ്. അവരുടെ കാനനൈസേഷന്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അവരും വിശുദ്ധ പദവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഭാരതസഭയിലും അതിനുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു.
ഇന്ന് കേരളസഭയിൽ വാഴ്ത്തപ്പെട്ടവരും ധന്യരുമായിട്ടുള്ളവർ ആരൊക്കെയാണ്?
കേരളസഭയിൽ വാഴ്ത്തപ്പെട്ടവരായിട്ടുള്ളത് ഇപ്പോൾ തേവർപറമ്പിൽ കുഞ്ഞച്ചനുണ്ട്, രാമപുരത്ത് നിന്നുള്ള വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസ്യ. ഈയിടെ വാഴ്ത്തപ്പെട്ടവളായ നമ്മുടെ സിസ്റ്റർ റാണി മരിയ. പിന്നെ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളവർ ആരാധനാസഭയുടെ സ്ഥാപകനായ കുരിയാങ്ങളശ്ശേരി പിതാവ്, തിരുഹൃദയ സഭയുടെ സ്ഥാപകനായ കദളിക്കാട്ടിലച്ചൻ, ഹോളി ഫാമിലിയുടെ സഭയുടെ കോഫൗണ്ടറായ ജോസഫ് വിദേയത്തിലച്ചൻ, പിന്നെ അവസാനമായി ഇപ്പോൾ ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ പയ്യപ്പള്ളി വർഗീസ് അച്ചൻ. ഇത്രയും പേരാണ് ധന്യപദവിയിലേക്ക് കേരളത്തിൽ നിന്നും ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ നാമകരണ പരിപാടികൾ കേരളത്തിൽ തന്നെ ഒത്തിരി പേരുടെ തുടങ്ങിയിട്ടുണ്ട്. ഡൈസിഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് റോമിലേക്ക് എത്തിയിട്ടുള്ള കോഴ്സുകളും വേറെയുണ്ട്. ചാരിറ്റിക്കാരുടെ ഫൗണ്ടറായ യൂക്കനച്ചൻ പെട്ടെന്ന് തന്നെ ധന്യപദവിയിലേക്ക് ഉയരാനുള്ള എല്ലാ കാര്യങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണ്.
നന്ദി സിസ്റ്റർ ഗ്രേസ്. ദേവദാസൻ പയ്യപ്പള്ളി അച്ഛന്റെ ധന്യപദവിയെക്കുറിച്ചും വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക വിളിയെക്കുറിച്ചുമാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. ധന്യനായ ഈ പിതാവിന്റെ ജീവിതത്തിലേക്കൊരു എത്തുനോട്ടം തീർച്ചയായും ഇവിടെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ജനനം, ബാല്യകാലം എന്നിവയെക്കുറിച്ച് പങ്കുവയ്ക്കാമോ?
ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ കോന്തിരുത്തിക്കടുത്ത് പെരുമാനൂർ എന്ന സ്ഥലത്ത് 1876 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് ലോനൻ കുഞ്ഞുമറിയം എന്നായിരുന്നു. അവരുടെ 4-ാമത്തെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം തീരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പുത്തൻപള്ളി സെമിനാരിയിൽ പ്രവേശിക്കുകയാണ്.
ബാല്യകാലത്ത് വിശുദ്ധിയുടെ അസാധാരണ ചൈതന്യം പ്രകടമായിരുന്നുവോ?
അസാധാരണമായ ചരിത്രങ്ങളൊന്നും നമ്മുടെ അറിവിലില്ല. ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് വളരെ ചുരുങ്ങിയ പരിമിതമായ അറിവ് നമുക്ക് ഉള്ളൂ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വളരെ നല്ല ആധ്യാത്മികതയിൽ ജീവിച്ചിട്ടുള്ളവരാണ്. സഹജീവികളോട് ഒത്തിരി സ്നേഹവും കരുണയുമൊക്കെ ഉള്ളവരായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന ആളായതുകൊണ്ട് അതിൻ്റെതായ വാങ്ങലുകൾ തീർച്ചയായും ആ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫാദർ ഗീവർഗീസ് പയ്യപ്പള്ളി എന്നൊരങ്കിളുണ്ടായിരുന്നു. അദ്ദേഹം എറണാകുളം രൂപതയിലെ തന്നെ ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരികയും കുട്ടിയെ ഈ ദൈവവിളിയിലേക്ക്, വൈദിക ജീവിതത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഒരു കാരണമായിട്ട് നമുക്ക് അറിയാവുന്നത്.
ആത്മീയ പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലവും സ്വാധീനിച്ചിട്ടുണ്ടാവണം. പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതി മുതൽ ഇങ്ങോട്ട് അനേകം പുണ്യാത്മാക്കളുടെ, പ്രത്യേകിച്ച് ചാവറയച്ചൻ മുതലായവരുടെ പ്രവർത്തനങ്ങൾ കത്തോലിക്ക കുടുംബങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്കും അതുമൂലം ധാരാളം ദൈവവിളികൾക്കും കാരണമായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്.
അതെ, വീട്ടിലെ ആത്മീയ അന്തരീക്ഷം, പ്രത്യേകിച്ച് പ്രാർത്ഥന നിർഭരമായ ഒരു ആത്മീയ അന്തരീക്ഷം തീർച്ചയായും ദൈവവിളിയിലേക്ക് വരുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പുത്തൻപള്ളി സെമിനാരിയിൽ ചേരുകയാണ്. 1897 അദ്ദേഹത്തിന്റെ പ്രത്യേകമായ പഠിക്കാനുള്ള കഴിവും നല്ല സ്വഭാവവും എല്ലാം കണ്ടിട്ട് കാൻഡി സെമിനാരിയിലേക്ക് ഉപരിപഠനത്തിനായിട്ട് അയക്കുകയാണ്. 1897 അവിടെയാണ് ഫിലോസഫി പഠനവും തിയോളജി പഠനവും എല്ലാം നടന്നത്.
പൗരോഹിത്യ അഭിഷേകം കാൻഡിയിൽ വെച്ചായിരുന്നിരിക്കണം അല്ലേ?
അതെ അതെ, അവിടെ കാൻഡിയിൽ വെച്ച് തന്നെയാണ് പൗരോഹിത്യാഭിഷേകം നടന്നത്. അത് 1907 അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ ദൈവദാസനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചനും അവരൊരുമിച്ചാണ് പൗരോഹിത്യ സ്വീകരിച്ചത്. പൗരോഹിത്യം സ്വീകരിച്ച December 21 അതിന്റെ പിറ്റേ ദിവസം തന്നെ അവര് പുത്തൻ കുർബാന ചെല്ലുകയാണ്. അതിനുശേഷം ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നു. 1908 കേരളത്തിലെത്തിയതിനു ശേഷം ആ ഒരു വർഷം സീറോ മലബാർ സഭയുടെ ആരാധനക്രമ ഭാഷ സുറിയാനി ആയിരുന്നതുകൊണ്ട് ഈ നവവൈദികർ സുറിയാനി ഭാഷ പഠിക്കേണ്ടത് ഒരാവശ്യമായിരുന്നതിനാൽ 1908 പയ്യപ്പള്ളി വർഗീസ് അച്ഛൻ സുറിയാനി ഭാഷ പഠിക്കുകയാണുണ്ടായത്.
കേരളത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അജപാലന ശുശ്രൂഷ,
ആദ്യമായിട്ട് അദ്ദേഹത്തെ കടമക്കുടി എന്ന ഇടവകയിൽ വികാരിയായിട്ടാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്.
കടമക്കുടി എവിടെയാണ്?
കടമക്കുടി എന്ന് പറഞ്ഞാൽ എറണാകുളം രൂപതയിൽ ഏറ്റവും കടന്നിയെല്ലാം ഏറ്റവും പ്രയാസമുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം ഒരു ദ്വീപ് പോലെയുള്ള ഒരു സ്ഥലമാണത്. അന്നത്തെ കാലത്ത് ഗതാഗത സൗകര്യം വളരെ പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷപൂർവ്വം വളരെ നന്നായിട്ട് ആ ഇടവകയിൽ അദ്ദേഹം സ്തുത്യർഹമായ സേവനം ചെയ്തു. ആ ഇടവക ആത്മായരെ വളരെ താല്പര്യപൂർവ്വം കുർബാനയിലേക്കും വിശ്വാസത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ അദ്ദേഹം തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒത്തിരിയേറെ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്.
ഒരു ഉദാഹരണം
പറയുകയാണെങ്കിൽ, ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് വ്യക്തികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അന്ന് വളരെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉള്ളൊരു സമയമാണ്, പകർച്ചവ്യാധികളൊക്കെ ഒത്തിരി ഉള്ള ഒരു സമയം. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അന്നന്നത്തെ അപ്പത്തിന് വകയുണ്ടാകണമെങ്കിൽ മത്സ്യബന്ധനം നടത്തിയേ തീരൂ. അങ്ങനെ ഒരവസ്ഥയിലാണ് അവർ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഒന്ന് പള്ളിയിൽ വരാതെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണ്, ഇന്ന് മീൻ പിടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞായറാഴ്ച നിങ്ങൾ മീൻ പിടിക്കാൻ പോകണ്ട, അന്നത്തെ കൂലി ഞാൻ നിങ്ങൾക്ക് തന്നോളാം, നിങ്ങൾ കുർബാനയ്ക്ക് വരിക എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് കുർബാനയ്ക്ക് പോയി. അന്നത്തെ കൂലി അവർക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കലും ആ വ്യക്തികൾ ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കടമക്കുടിയിൽ നിന്നും അദ്ദേഹത്തിന് മാറ്റം കിട്ടിയത് ആലങ്ങാട് ഇടവകയിലേക്കാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ കരുണ നിറഞ്ഞ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആവശ്യക്കാരിലേക്ക് കനിഞ്ഞിറങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒത്തിരിയേറെ വിഷമിച്ചിട്ടുള്ള വ്യക്തികളെ, സാമ്പത്തികമായിട്ടൊക്കെ വിഷമിച്ചിട്ടുള്ള വ്യക്തികളെ അദ്ദേഹം തന്നെ അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു എന്ന് അവരെ സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും മറ്റ് തരത്തിലുമെല്ലാം സഹായിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധിക്കുന്ന അവസരങ്ങളിൽ ബിഷപ്പിനോട് റെക്കമെൻഡ് ചെയ്തും ഒക്കെ അവരെ സഹായിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് സാക്ഷി വിസ്താരത്തിലൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തെ ആലുവയിലുള്ള ഏറ്റവും പ്രശസ്തമായ സെൻറ് മേരി സ്കൂളിൻ്റെ മാനേജരായിട്ടാണ് ബിഷപ്പ് നിയമിച്ചത്. അന്നത്തെ എറണാകുളം വികാരിയാത്തിൻ്റെ ബിഷപ്പായിരുന്ന മാർ ലൂയിസ് പഴയപറമ്പിൽ പിതാവാണ് അദ്ദേഹത്തെ സ്കൂളിലേക്ക് നിയമിച്ചത്. അത് 1913 അന്ന് മുതൽ 1918 വരെ അദ്ദേഹം ആ സ്കൂളിൽ തന്നെ സേവനം ചെയ്യുകയായിരുന്നു.
വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ ഊന്നൽ മറ്റു വിധത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരുന്നിരിക്കുമല്ലോ.
അതെ, മാനേജർ എന്ന നിലയിൽ ജോലി ചെയ്തിരുന്ന ആ സമയത്തും അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്ന ആ കാരുണ്യം അത് അനേകരിലേക്ക് ഒഴുകിയിറങ്ങി. താൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളിലേക്ക് മാത്രമല്ല, കൂടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരിലേക്കും മാത്രമല്ല, പാവങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് അതൊഴുകിയിറങ്ങി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അദ്ദേഹം ഞായറാഴ്ചകളിലൊക്കെ പ്രത്യേകം ഭവന സന്ദർശനത്തിനായിട്ട് ഇറങ്ങി പോകുമായിരുന്നു. പ്രത്യേകിച്ച് തീരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, വാഹനങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് തീർച്ചയായിട്ടും കാൽനടയായിട്ടാണ് അദ്ദേഹം പോയിരുന്നത്. അതും വളരെ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ അദ്ദേഹം പോയിരുന്നു. പാവങ്ങളുടെ വീടുകൾ കണ്ടുപിടിച്ച് അവർ പോകുന്ന കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം പോകുന്നത്. ചിലപ്പോൾ കൂടെ ഒരാളും ഭക്ഷണ സാധനങ്ങൾ, അരി, കപ്പ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും കുറച്ച് പൈസയും കയ്യിലുണ്ടാകും. പോകുന്ന വഴിയിൽ ആര് ചോദിച്ചാലും പോക്കറ്റിൽ നിന്ന് കൈയിട്ട് പൈസ എടുത്തു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ എത്തുന്ന വീടുകളിൽ ഈ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ, ഏറ്റവും പാവപ്പെട്ട വീടാണെങ്കിലും ആ വീട്ടിൽ ചെന്നിരുന്നിട്ട് അവിടെയുള്ള മനുഷ്യർ എന്താണോ അദ്ദേഹത്തിന് കൊടുക്കുന്നത്, അത് അവരോടൊപ്പം അത് കഴിക്കാൻ,
അവരോട് താതാത്മ്യപ്പെടാൻ കഴിഞ്ഞിരുന്നു.
അതെ, അവരുടെ ആ സ്നേഹത്തിൽ പങ്കുചേരാൻ, അവരോട് ഒരു താതാത്മ്യം പ്രാപിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നിറഞ്ഞെന്ന കാരുണ്യത്തിന്റെ വലിയൊരു പ്രകടനമായിരുന്നു അത്. എറണാകുളം രൂപതയിലെ സെന്റ് മേരി സ്കൂള് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ആ സ്കൂളിന്റെ മാനേജരായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു തസ്തികയാണ്. അപ്പോൾ ആ തസ്തികയിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും താഴ്ന്നിറങ്ങി ഈ പാവങ്ങളുടെ കുടിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കാലത്ത് അതിന് സമയം കണ്ടെത്തുന്നതും കടന്നു ചെല്ലാൻ മനസ്സാകുന്നതും അദ്ദേഹത്തിന്റെ കരുണയും എളിമയും എല്ലാം വെളിവാക്കുന്ന ഒരു കാര്യമാണ്.
ഒരേ സമയം തന്നെ മാനേജറുടെ ഉത്തരവാദിത്വവും ഇടവക വികാരിയുടെ ശുശ്രൂഷയും അദ്ദേഹം നടത്തുകയായിരുന്നു.
1916 സ്കൂളിൽ മാനേജരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹത്തെ ആലങ്ങാട്ടേക്ക് വീണ്ടും മെത്രാനച്ചൻ അപ്പോയിന്റ് ചെയ്യുകയാണ്, ആലങ്ങാട് ഇടവകയിലേക്ക്. അവിടെ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഇടവക വികാരിക്ക് ആ കാര്യങ്ങളിൽ അറിവുള്ളതിനാൽ തന്നെ അവിടെ ആയിരുന്നല്ലോ അദ്ദേഹം നേരത്തെ സേവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ തന്നെ വീണ്ടും അപ്പോയിന്റ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് ജോലികളും ഇടവകവികാരി എന്നുള്ള ജോലിയും മാനേജർ എന്നുള്ള ജോലിയും 2 വർഷത്തേക്ക് അദ്ദേഹം നിർവഹിക്കുകയായിരുന്നു. അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു
ഈ 2 സ്ഥലങ്ങളും അടുത്തടുത്ത പ്രദേശങ്ങളായിരുന്നുവോ?
8 മൈലോളം വ്യത്യാസമുണ്ട് ആലങ്ങാടും സ്കൂളും തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജോലിയും ഇവിടുത്തെ ജോലിയും ഒരുമിച്ച് തീർക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. പരാതിയൊന്നും കൂടാതെ അത് നിർവഹിച്ചു. 1918 അദ്ദേഹത്തെ സ്കൂൾ ജോലിയിൽ നിന്നും ഒഴിവാക്കി ഈ ഇടവക പ്രവർത്തനത്തിന് തന്നെയായിട്ട് മെത്രാനച്ചൻ നിയമിക്കുകയുണ്ടായി. അതിനുശേഷം 1920 ആഴക്കുഴ ഫൊറോന പള്ളിയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുകയാണ്.
ആഴക്കുഴ ഇന്നത്തെ കോതമംഗലം രൂപതയിലെ
അതെ ആരക്കുഴ ഇപ്പോൾ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഇടവകയാണ്. അവിടെയും അദ്ദേഹം 2 വർഷക്കാലമാണ് സേവനമനുഷ്ഠിച്ചത്, 1922 വരെ. ആ കാലയളവിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളിലേക്കും അദ്ദേഹം ഇറങ്ങി ചെല്ലുകയുണ്ടായി. അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ഒരു കഴിവായിരുന്നു.
അദ്ദേഹത്തിന്റെ ഈ കുടുംബ പ്രേഷിതത്വത്തിന്റെ അല്ലെങ്കിൽ കാരുണ്യ പ്രേഷിതത്വത്തിന്റെ ഉദാഹരണം സിസ്റ്റർ ഗ്രേസിന് പറയാൻ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ.
അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരക്കുഴ പള്ളിയിലാണ് മീൻകുന്നത്തു നിന്നുള്ള വിശ്വാസികൾ വന്നിരുന്നത്, കുർബാനയ്ക്കായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ അച്ഛൻ അതിരാവിലെ ഉണരുമ്പോൾ അങ്ങ് അകലെ ദൂരെ നിന്നും കുറേ പന്തങ്ങളുടെ വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും ആവോ എന്നിങ്ങനെ സംശയിച്ച് ഉണർന്നിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് അത് മീൻകുന്നത്ത് നിന്നും ആരക്കുഴ പള്ളിയിലേക്ക് വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ രാത്രി മുഴുവൻ നടന്ന് എത്തുന്നതാണെന്ന്.
ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ.
അതെ, അപ്പോൾ അവരെ രാവിലെ കണ്ടപ്പോഴേ അച്ഛൻ പറഞ്ഞു, മീൻകുന്നത്തുകാരെ, നിങ്ങൾ ഇനി ഇങ്ങോട്ട് നടന്നു വരണ്ട, നിങ്ങൾക്ക് കുർബാന ചൊല്ലിത്തരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നടക്കാം. നിങ്ങൾ ഇത്രയും പേര് ഇങ്ങോട്ട് നടക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ ഒരാൾ മാത്രം അങ്ങോട്ട് നടക്കുന്നത്. നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ വന്ന് കുർബാന ചൊല്ലിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ അടുത്ത ഞായറാഴ്ച മുതൽ മീൻകുന്നത്ത് അവിടെ ചെന്ന് ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കി അവിടെ കുർബാന ആരംഭിച്ചു. അതിനുശേഷം ഈ 2 വർഷം മാത്രമേ ഈ ആരക്കുഴയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1921 അദ്ദേഹം അവിടെ ഒരു പുതിയ മീൻകുന്നത്തൊരു പുതിയ പള്ളി തന്നെ സ്ഥാപിക്കുകയുണ്ടായി. 1922 അദ്ദേഹത്തെ വീണ്ടും സെന്റ് മേരീസ് സ്കൂളിലെ മാനേജരായിട്ട് മെത്രാനച്ചൻ തിരിച്ചു വിളിക്കുകയാണ്. ആ കാലത്ത് സെന്റ് മേരീസ് സ്കൂളിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇടപെടലുകൾ വന്നതുകൊണ്ടും വളരെ ഏബിളായിട്ടുള്ളൊരു മാനേജറിന്റെ ആവശ്യം അവിടെ ഉണ്ടായതുകൊണ്ടും
അനുഭവസമ്പന്നനായ ഒരു വ്യക്തി തന്നെ
അതെ അനുഭവസമ്പന്നനായ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 1922 മുതൽ തന്റെ മരണം വരെ, അത് 1929 അന്ന് വരെയും ആ സ്കൂളിന്റെ മാനേജറായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്.
ദൈവിക കാരുണ്യം സ്വീകരിക്കാനും പകർന്നു കൊടുക്കാനും അതീവ ഉത്സുകനായിരുന്നു ധന്യൻ പയ്യപ്പള്ളി അച്ഛൻ എന്നതിന് വേണ്ടുവോളം ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാം അല്ലേ?
അത് ശരിയാണ്. എവിടെയായിരുന്നാലും അദ്ദേഹം തന്റെ കരുണാർദ്രമായ സ്നേഹം താൻ ഇടപെടുന്ന എല്ലാ വ്യക്തികളിലേക്കും, അത് ഇടവക ജനങ്ങളായിക്കൊള്ളട്ടെ, സ്കൂളിലെ കുട്ടികളായിക്കൊള്ളട്ടെ, അധ്യാപകരായിക്കൊള്ളട്ടെ, ജനങ്ങളായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ രംഗത്തുള്ളവരായിക്കൊള്ളട്ടെ, താനുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായിട്ടുള്ള എല്ലാവർക്കും തൻ്റെ കരുണയെയും അനുകമ്പയും ഒക്കെ ധാരാളമായിട്ട് നിർലോഭമായിട്ട് നൽകി അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് അദ്ദേഹം വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പല സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയൊക്കെ സ്പിരിച്വൽ ഫാദറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല കോൺവെന്റുകളിലും അദ്ദേഹം അസാധാരണ കുമ്പസാരക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ രൂപതയുടെ കൂരിയയിൽ മെത്രാനച്ചൻ്റെ കൗൺസിലേഴ്സിൽ ഒരാളായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോവിഡന്റ് ഫണ്ടിൻ്റെ ഡയറക്ടറായിട്ടും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. കൂടാതെ അപ്പസ്തോലിക് യൂണിയൻ, അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്പസ്തോലിക് യൂണിയൻ ഉണ്ടല്ലോ, അതിൻ്റെയും ഡയറക്ടറായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഏത് തുറയിലേക്ക് നോക്കിയാലും തന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും വിശ്വസ്തതയോടെ നിറവേറ്റുന്നതിനോടൊപ്പം ഏറെ സ്നേഹത്തോടും കരുണയോടും കൂടെ എല്ലാവർക്കും വേണ്ടി നിലകൊണ്ട ഒരു ധന്യ പിതാവാണ് പയ്യപ്പള്ളി വർഗീസച്ചൻ.
നാം നേരത്തെ പറഞ്ഞതുപോലെ ധന്യ പിതാവിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹം സഹോദര സ്നേഹമായി, അനുകമ്പയായി, കാരുണ്യമായി പ്രവഹിക്കുകയായിരുന്നല്ലോ. അതുതന്നെയാണ് സന്യാസ സമൂഹ സ്ഥാപനത്തിനും കാരണമായത്. ഈ സമൂഹം സ്ഥാപിക്കാനുള്ള പ്രത്യേക സാഹചര്യത്തെപ്പറ്റി
1927 മാർച്ച് 19 ചൊണങ്ങമേലി ആസ്ഥാനമാക്കി അഗതികളുടെ സന്യാസ സമൂഹം പയ്യപ്പള്ളി അച്ഛൻ സ്ഥാപിച്ചത്. ആദ്യ 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. മഠം സ്ഥാപിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരിമാർ എന്ന പേരാണ് അച്ഛൻ ഇതിന് നൽകിയത്. പാവങ്ങൾക്ക് വേണ്ടി ചെറുതാകാൻ മനസ്സാകുക എന്ന ചൈതന്യമാണ് അദ്ദേഹം ഇതുകൊണ്ട് വിഭാവനം ചെയ്തത്. സഭയുടെ മോട്ടോ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ്. 1924 നമ്മുടെ കേരളത്തെ മുഴുവൻ പിടിച്ചുലച്ച ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഈ വെള്ളപ്പൊക്കം ഒത്തിരി നാശത്തിന് കാരണമായി. ഈ അവസരത്തിൽ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി പയ്യപ്പള്ളി അച്ഛൻ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. സത്യം പറഞ്ഞാൽ അച്ഛന്റെ സ്നേഹം, കരുണ, സാഹസികതയുടെ അത്യുന്നത നിലയിലെത്തിയ ഒരു സംഭവമാണത്. ഒറ്റപ്പെട്ട തുരുത്തുകളിൽ അഭയം തേടിയിരുന്ന ജനങ്ങൾക്ക് ഒരു വാടക വഞ്ചിയിൽ അരിയും കപ്പയും ശുദ്ധജലവും മറ്റാവശ്യ സാധനങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്ത് അച്ഛൻ അവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആ വെള്ളപ്പൊക്കത്തിൽ ഒത്തിരിയേറെ പേർക്ക് വീടും കുടിയും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളവരുടെ വേദന അച്ഛന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ദാരിദ്ര്യം കൊണ്ട് പലർക്കും ധർമ്മം യാചിക്കേണ്ട അവസ്ഥ വരെ വന്നു.
അതെ, ദയനീയമായ അവസ്ഥയാണ്.
വീടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ അലയേണ്ടി വരുന്ന ആ പാവപ്പെട്ട മക്കൾക്ക് ഒരു അത്താണിയാകാൻ വേണ്ടിയിട്ട് ഒരു വൃദ്ധജന മന്ദിരം തുടങ്ങാൻ അദ്ദേഹം അത് പണ്ടേ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം അദ്ദേഹം എറണാകുളത്തെ പിതാവായിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിനെ അറിയിച്ചു. അതേ കാലയളവിൽ തന്നെ കിഴക്കമ്പലത്ത് എന്ന് പറയുന്നത്, അത് എറണാകുളം രൂപതയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, അവിടെയുള്ള 5 സ്ത്രീകൾ തങ്ങൾക്കൊരു പുതിയ മഠം പണിതു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടത്തിൽ പിതാവിനെ സമീപിച്ചു. കണ്ടത്തിൽ പിതാവ് അതിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞു എന്ന് വേണം പറയാൻ. പിതാവ് അവരെ പയ്യപ്പള്ളി അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവർക്ക് പാവങ്ങളെ നോക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ പയ്യപ്പള്ളി അച്ഛൻ താമസിക്കാതെ തന്നെ പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരിമാർ എന്ന പേരിൽ ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുകയാണ് ചെയ്തത്.
ഒരു ദൈവനിയോഗം യാഥാർത്ഥ്യമാവുകയായിരുന്നു.
അതെ, 1926 February 2 ആദ്യം വൃദ്ധമന്ദിരമാണ് തുടങ്ങിയത്. അതിനുശേഷം സഭ ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത് 1927 March 19
കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിങ്ങളുടെ സമൂഹത്തിന്റേതെന്ന് പേരിൽ തന്നെ വ്യക്തമാണ്. സഭയുടെ സിദ്ധിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
സഭയുടെ സിദ്ധി എന്ന് പറഞ്ഞാൽ, അഗതികളും മർദ്ദിതരുമായ ദരിദ്ര സഹോദരങ്ങൾക്ക് പിതാവിന്റെ കരുണയും സ്നേഹവും പകർന്നു നൽകിയ ക്രിസ്തുവിന്റെ ഹൃദയഭാവങ്ങൾ നമ്മൾ സ്വന്തമാക്കി കരുണയുടെ നേർച്ചാലായി വർത്തിച്ചുകൊണ്ട് അവിടുത്തെ ദൗത്യം തുടരുക എന്നതാണ് ST സ്ഥാപക പിതാവായ പയ്യപ്പള്ളി അച്ഛനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സിദ്ധി.
അന്ത്യവിധിയിൽ ഈ കരുണയാണ് മാനദണ്ഡമാവുക.
അതെ അതെ, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനമാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയും അഗതികളിൽ ഈശോയെ തന്നെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കണം എന്ന ബോധ്യത്തെ ബലപ്പെടുത്തുകയും ചെയ്തത്. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടുമുട്ടിയതിനു ശേഷം രോഗികളിലും അഗതികളിലുമൊക്കെ ഈശോയെ ശുശ്രൂഷിക്കുന്നതിനായി അദ്ദേഹം സമയം ചെലവഴിച്ചു എന്ന് പറയുന്നതാണ് സത്യം.
വിശുദ്ധ മദർ തെരേസയും കേരള സഭയിലെ തന്നെ ധന്യാത്മാക്കളും ഈ ചൈതന്യത്തിന്റെ സംവാഹകരായിരുന്നല്ലോ.
അതെ അതെ അതെ, ഇതേ ചൈതന്യം തന്നെ സിസ്റ്റേഴ്സിനും പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം വളരെ പരിശ്രമിച്ചിരുന്നു. അദ്ദേഹം അവരോട് പറയുമായിരുന്നു, വൃദ്ധമന്ദിരത്തിലെ പാവങ്ങളാണ് നമ്മുടെ സമ്പത്ത്, അവർ നമ്മുടെ നിധികളാണ്, ഈശോയെ അവരിൽ കണ്ടുകൊണ്ട് തന്നെ വേണം അവരെ ശുശ്രൂഷിക്കാൻ.
വിശുദ്ധ ലോറൻസ് പറഞ്ഞിരിക്കുന്നത് പോലെ പാവങ്ങളാണ് സഭയുടെ സമ്പത്ത്.
അതെ, സത്യം പറഞ്ഞാല് കാലത്തിന് മുൻപേ നടന്ന ഒരു കർമ്മയോഗിയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് നമുക്കറിയാം, അന്യപുരുഷന്മാരുടെ മുമ്പിൽ വരിക, പ്രത്യേകിച്ച് അവരെ സ്പർശിക്കുക, അവരെ ശുശ്രൂഷിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലമായിരുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്നത്. അത് നമ്മൾ ഓർക്കണം.
അതെ, കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് പറയാത്ത കാര്യങ്ങളായിരുന്നു അത്.
അതെ, അന്ന് നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ധീരതയും ആഴമായ ആത്മീയതയും ഒക്കെ ഇവിടെ തെളിഞ്ഞു കാണാം.
പിന്നീട് ഇങ്ങോട്ട് ആതുര ശുശ്രൂഷ രംഗത്ത് പെൺകുട്ടികളുടെ കടന്നുവരവിന് പോലും ഈ കാരുണ്യ ശുശ്രൂഷ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
അതെ, തീർച്ചയായും ഈ കിടക്കുന്ന ഈശോയെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് എന്നുള്ള അച്ഛന്റെ വാക്കുകളും അച്ഛന്റെ ജീവിത മാതൃകയും ചെയ്തു കാണിച്ചു തരുന്ന അവസ്ഥയുമൊക്കെ എത്ര വൃത്തിഹീനമായ അവസ്ഥയിൽ കിടക്കുന്ന ആളെ പോലും ശുശ്രൂഷിക്കുവാനുള്ള ശക്തിയും പ്രചോദനവും ഒക്കെ സഹോദരിമാർക്ക് നൽകി.
ഒരു ഉദാഹരണം പറയാമോ?
പറയാം. ഒരിക്കല് ഡയറിയ ബാധിച്ച രോഗിയായ ഒരു വൃദ്ധൻ മലമൂത്ര വിസർജ്യങ്ങളിൽ മുങ്ങി വൃത്തികേടായിട്ട് കിടന്ന ഒരു അവസരത്തില് അറപ്പുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശുശ്രൂഷിക്കാൻ ചുമതലപ്പെട്ട കൊച്ചുത്രേസ്യ എന്ന സിസ്റ്റർ വിഷമിച്ച് മാറി നിൽക്കുകയായിരുന്നു. പയ്യപ്പള്ളിയച്ഛൻ അത് കണ്ടു.
അദ്ദേഹം കയറി വന്ന് ഒരു തുണിയെടുത്ത് അദ്ദേഹത്തിന്റെ അരയിലിട്ടിട്ട് ലോഹയുടെ കൈയൊക്കെ ചുരുട്ടി വെച്ച് ആ മനുഷ്യനെ വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ആവർത്തിച്ച് കൊച്ചുറേസ്യയോട് ചോദിച്ചു, കൊച്ചുറേസ്യ, ആരാണ് ഈ കിടക്കുന്നത്? അപ്പോഴാണ് ആ കിടക്കുന്നത് ഈശോയാണ് എന്നവൾക്ക് ബോധ്യപ്പെട്ടത്. ഈ അനുഭവവും സ്ഥാപക പിതാവിന്റെ ആവർത്തിച്ചുള്ള ചോദ്യവുമൊക്കെ അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി.
ഉദാത്തമായ മാതൃകയും പരിശീലനവും അല്ലേ?
അതെ അതെ. സഭയിലെ ആദ്യ അംഗങ്ങളിൽപ്പെട്ട ഒരുവളായ സിസ്റ്റർ കൊച്ചുത്രേസ്യ തന്റെ ഈ അനുഭവം പിന്നീട് വന്ന സഹോദരിമാർക്ക് പങ്കുവച്ചുകൊണ്ട് അവരിലും ഈ ആത്മീയ ഉൾവെളിച്ചം ധാരാളമായിട്ട് വർത്തമാനമാക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് രഹസ്യമായിട്ട് ചെയ്യണം, അവരൊരിക്കലും എളിമപ്പെടാനിടയാകരുത് എന്നൊരാഗ്രഹം പയ്യപ്പള്ളിയച്ഛനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൃദ്ധമന്ദിരത്തിലെ രോഗികളെയും പാവപ്പെട്ടവരെയും സ്വന്തം സഹോദരന്മാരെ പോലെ തന്നെ അദ്ദേഹം സ്നേഹിച്ചു. രോഗികളായ വൃദ്ധജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം വലിയ ആനന്ദം നൽകുന്ന അനുഭവമായിരുന്നു. അദ്ദേഹം അവരെ ശുശ്രൂഷിക്കുക മാത്രമല്ല, അവരുടെ പ്രാർത്ഥന ചോദിക്കുകയും അവർ അദ്ദേഹത്തിന് വിലപ്പെട്ടവരും അച്ഛനെ സഹായിക്കുന്നവരുമാണ് എന്നുള്ള ഒരു അനുഭവം അവർക്ക് നൽകുന്നതിനും അച്ഛനേറെ ശ്രദ്ധിച്ചിരുന്നു.
കാരുണ്യത്തിന്റെ ഈ പ്രവാചകന്റെ അവസാന നാളുകൾ എപ്രകാരമായിരുന്നു?
1929 സെപ്റ്റംബർ 9 വർഗീസ് അച്ഛൻ രോഗബാധിതനായി. ആദ്യം ഒരു ജലദോഷമാണ്, ജലദോഷത്തോടെയാണ് ആരംഭിച്ചത്. പക്ഷെ ക്രമേണ അത് ടൈഫോയിഡായിട്ട് മാറി.
ഓ, അത് ശരി.
ദൈവഹിതത്തിന് പൂർണമായും വിധേയപ്പെടുവാൻ ആഗ്രഹിച്ച പയ്യപ്പള്ളി അച്ഛൻ പെട്ടെന്ന് തന്നെ തന്റെ മരണപത്രം തയ്യാറാക്കി. മരിക്കുമെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവ് ലഭിച്ചതുപോലെ ആണ് ചെയ്തത്. സെപ്റ്റംബർ 24 അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചതുകൊണ്ട് അദ്ദേഹത്തെ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. തന്റെ രോഗാവസ്ഥയിൽ പോലും ദുരിതമനുഭവിക്കുന്ന മക്കളോട് കരുണ കാണിക്കുന്നത് അദ്ദേഹം തുടർന്നു. ഈ ലോകയാത്രയിലെ ഏറ്റവും അവസാനത്തെ ദിവസം പോലും രോഗികളോട്, ക്ലേശിതരോട് ഒക്കെയുള്ള അദ്ദേഹം തന്റെ സ്നേഹം അദ്ദേഹം വെളിപ്പെടുത്തി. തന്റെ മരണവേദനയുടെയും ക്ലേശങ്ങളുടെയും ഇടയിലും തീവ്രമായിട്ടുള്ള വേദനയിൽ പിടയുന്ന ഒരു രോഗിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. ആശുപത്രിയിലായിരുന്നപ്പോൾ അടുത്ത് കിടന്ന ഒരു രോഗി, അത് അന്ന് ജനറൽ വാർഡിലാണ് അച്ഛനെയും കിടത്തിയിരുന്നത്. അപ്പോൾ അടുത്ത് കിടന്നിരുന്ന ഒരു രോഗി വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം ഒത്തിരി ഉറക്കെ കരയുകയും മരണവെപ്രാളം എടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ തന്റെ കട്ടില് ആ രോഗിയുടെ അടുത്തേക്ക് നീക്കിയിടുവാൻ നേഴ്സുമാരോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ രോഗിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ആ രോഗി ശാന്തനാവുകയും അന്ന് തന്നെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്തു.
അതെ, കാരുണ്യമുള്ളവർ അനുഗ്രഹീതരാണ്. അവർക്ക് സ്വന്തം വേദന മറക്കാനും മറ്റുള്ളവരുടെ വേദനയിൽ ആശ്വാസമേകാനും കഴിയും.
തീർച്ചയായും. സത്യം പറഞ്ഞാൽ അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ കാരുണ്യ പ്രവൃത്തി. പിറ്റേ ദിവസം തന്നെ, അതായത് ഒക്ടോബർ 5 ദൈവം അദ്ദേഹത്തെ നിത്യവിശ്രമത്തിനായി വിളിച്ചു. അതിന്റെ പിറ്റേ ദിവസം കോന്തിരുത്തി സെന്റ് ജോൺ നെബുംസിയാൻസ് ദേവാലയത്തിൽ വെച്ച് അഭിവന്ദ്യ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അനേകം വൈദികരുടെയും വൻ ജനാവലിയുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു.
അങ്ങനെ ഒരു ജീവിതം കൂടി ഈ ഭൂമിക്ക് വിശുദ്ധിയുടെ പരിമളമേകി കടന്നുപോയി.
അതെ.
ഇന്ന് അഗതികളുടെ സഹോദരിമാരുടെ സമൂഹം അംഗബലം കൊണ്ടും പ്രേഷിത പ്രവർത്തനങ്ങൾ കൊണ്ടും കേരളത്തിലെ ഒരു മേജർ കോൺഗ്രിഗേഷനാണ്. ഇതിലെ അംഗങ്ങൾ, പ്രൊവിൻസുകൾ, സ്വദേശ വിദേശ ഭവനങ്ങൾ, പ്രവർത്തനങ്ങൾ ഇവയൊന്ന് വിശദീകരിക്കാമോ?
അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തില് ഇപ്പോൾ 1700 സിസ്റ്റർമാരാണ് ഉള്ളത്. കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും വിദേശത്തുമൊക്കെയായിട്ട് സ്വന്തമായിട്ട് 231 ഭവനങ്ങളും 6 ഒരു റീജിയനുമാണ് SDക്ക് ഇപ്പോൾ ഉള്ളത്. 1985 SD പ്രോവിൻസുകളായിട്ട്, 6 തിരിഞ്ഞത്.
വിദേശങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് അഗതികളുടെ സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നത്?
4 11 SD സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇന്ത്യ, പിന്നെ ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, USA, പെറു, കെനിയ, മഡഗാസ്കർ, എത്തിയോപ്യ, തൻസാനിയ, നേപ്പാൾ, ഇത്രയും സ്ഥലങ്ങളിലാണ് സഹോദരിമാർ സേവനമനുഷ്ഠിക്കുന്നത്. 1989 SD സഫ പൊന്തിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. സ്ഥാപക പിതാവ് തുടങ്ങി വെച്ച അഗതി മന്ദിരങ്ങളാണ്. അഗതി മന്ദിരങ്ങളോടൊപ്പം തന്നെ ആദ്യകാലങ്ങളിൽ അത് മാത്രമായിരുന്നു, അഗതി മന്ദിരങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് അഗതിത്വം അനുഭവപ്പെടുന്ന, അനുഭവിക്കുന്ന എല്ലാവരിലേക്കും ഒരു തുറവിയുള്ള ഒരവസ്ഥയിലേക്ക് സഭ വളരുകയാണ്. അപ്പോൾ അംഗവൈകല്യമുള്ള കുട്ടികൾ, മാനസിക വൈകല്യമുള്ള വ്യക്തികൾ, പ്രായമുള്ളവർക്ക് വേണ്ടിയും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഹൗസുകളാണ്. മാനസിക വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഭവനങ്ങളുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ആകാശപ്പറവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളുണ്ട്. പിന്നെ വഴിയരികിലൊക്കെ കിടക്കുന്ന മാനസിക വൈകല്യമുള്ള സ്ത്രീകൾ, അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഹൗസുകളുണ്ട്. പിന്നെ TB പേഷ്യൻസിന് വേണ്ടിയിട്ട്, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി, അവർക്കൊക്കെ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഭവനങ്ങളാണ് ഉള്ളത്.
ശുശ്രൂഷയുടെ സൗകര്യത്തിനായി അല്ലേ?
അതെ, ശുശ്രൂഷ എളുപ്പമാകാൻ വേണ്ടിയിട്ട് സ്കൂളുകളും ചെറിയ ഹോസ്പിറ്റലുകളും ഞങ്ങൾക്കുണ്ട്. സ്കൂളുകളിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പാവപ്പെട്ട കുട്ടികളാണ്.
സഭയുടെ ആദ്യകാല പ്രേഷിത മേഖലകളുടെ പ്രസക്തിക്ക് ഇന്നത്തെ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നുവോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലെ കേരളമല്ല ഇന്ന് നമ്മുടെ കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ ഇന്ന് അഗതികളുടെ സാന്നിധ്യം എപ്രകാരമാണ്?
കേരളത്തില് ഇപ്പോഴും അഗതികളുണ്ട്. പയ്യപ്പള്ളിയച്ഛന്റെ കാലത്തെ പോലെ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നവര് എണ്ണത്തിൽ കുറവായിരിക്കും. പക്ഷേ ഇന്ന് അഗതിത്വത്തിന് പുതിയ മുഖങ്ങളാണ് നാം കാണുന്നത്. അഗതികൾ എന്നാൽ പാവപ്പെട്ടവർ മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ഗതിമുട്ടിയവരെല്ലാം അഗതികളാണ്. അത് ആരോഗ്യപരമാകാം, ആത്മീയമാകാം, മാനസികമാകാം, ശാരീരികമാകാം, പ്രായമാകാം. വിഭിന്നശേഷിക്കാര്, മാനസിക വൈകല്യമുള്ളവര്, തീരാരോഗികൾ തുടങ്ങിയവരൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. അവരിലേക്കൊക്കെ കരുണ നിറഞ്ഞ സ്നേഹവുമായിട്ട് കടന്നു ചെല്ലാനായിട്ട് ധന്യനായ പയ്യപ്പള്ളി അച്ഛന്റെ ജീവിതം നമ്മളെ എല്ലാവരെയും, STക്കാരെ മാത്രമല്ല, എല്ലാവരെയും വെല്ലുവിളിക്കുന്നുണ്ട്.
എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും ചിലർ മാത്രമേ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നുള്ളൂ. വിശുദ്ധിയുടെ ഈ സാർവത്രിക വിളിക്ക് ഈ നാമകരണ പരിപാടികൾ എങ്ങനെ സഹായകമാകുന്നു എന്ന് വിശദീകരിക്കാമോ?
നാമകരണ നടപടി തുടങ്ങാനുള്ള ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം വ്യക്തിയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള കീർത്തിയാണ്. ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് രൂപതാതലത്തിലുള്ള ഒരു ഘട്ടം, പിന്നെ ഈ കോഴ്സ് റോമിൽ എത്തിക്കഴിഞ്ഞുള്ള ഒരു ഘട്ടം.
അത് ശരി.
വിശുദ്ധ ജീവിതം നയിച്ചു എന്ന് കരുതുന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ് രൂപതാതലത്തിൽ ചെയ്യേണ്ട കാര്യം. ഈ തെളിവ് ശേഖരണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലിഖിത രൂപത്തിലുള്ള തെളിവുകളും രണ്ട് വാചിക രൂപത്തിലുള്ള തെളിവുകളും.
തെളിവുകൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണ്, ആരാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കുക?
രൂപതാതലത്തില് നാമകരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത് രൂപതയുടെ അധ്യക്ഷനാണ്. ഒരു കോഴ്സിന്റെ പെറ്റീഷണർ, അതായത് ഹർജിക്കാരൻ എന്ന് പറയുന്നത് ഒരു രൂപതയോ ഒരു സന്യാസ സമൂഹമോ അല്ലെങ്കിൽ ആരുമാകാം. അദ്ദേഹം അല്ലെങ്കിൽ ആ രൂപത അല്ലെങ്കിൽ ആ സന്യാസ സമൂഹം നടപടികളുടെ നടത്തിപ്പിനായി ഒരു പോസ്റ്റ് ലെറ്ററിനെ നിയമിക്കണം.
രൂപതാതല നടപടികളുടെ അല്ലേ?
അതെ. ആ പോസ്റ്റ് ലെറ്റർ സമർപ്പിക്കുന്ന രേഖാമൂലമായ അപേക്ഷ പരിഗണിച്ച് നാമകരണ നടപടി ആരംഭിക്കേണ്ട വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങൾ കണ്ടെത്താനും ശേഖരിക്കാനും ഒരു രൂപത വിചാരണ കോടതിയെ രൂപതയുടെ അധ്യക്ഷൻ നിയമിക്കണം.
അത് ശരി. ആ രൂപത വിചാരണ കോടതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്?
ഈ രൂപത വിചാരണ കോടതിയിലെ അംഗങ്ങളെന്ന് പറയുന്നത് രൂപതാധ്യക്ഷന്റെ പ്രതിനിധിയായ എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ്, പിന്നെ ഒരു പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ്, പിന്നെ ഒരു നോട്ടറി.
നോട്ടറിമാർ ഒന്നിൽ കൂടുതലാകാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ.
നോട്ടറി ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കാകാം. രൂപതാതലത്തില് നാമകരണ നടപടി ഔദ്യോഗികമായി തുടങ്ങുന്ന അന്ന് പ്രസ്തുത വ്യക്തി ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി എന്ന പദവിയിലേക്ക് ഉയരുന്നു.
തെളിവ് ശേഖരണം ഒരു സുദീർഘ പ്രക്രിയ തന്നെയാണിവിടെ. എങ്കിലും നാമകരണ പരിപാടികൾക്ക് സാക്ഷിവിസ്താരം മാത്രം മതിയോ?
പോരാ, അതോടൊപ്പം തന്നെ രൂപതാധ്യക്ഷൻ ഒരു ചരിത്ര കമ്മീഷനെയും നിയമിക്കണം. അവർ ദൈവദാസന്റെ പ്രസാധനം ചെയ്യപ്പെട്ട എല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും പ്രസാധനം ചെയ്യപ്പെടാത്ത എല്ലാ എഴുത്തുകളും മറ്റെല്ലാ രേഖകളും കണ്ടെത്തി ശേഖരിക്കുകയും അവയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യണം. കൂടാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ഔദ്യോഗിക രേഖകളും അവർ ശേഖരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ജന്മദിനം, ബാപ്റ്റിസത്തിന്റെ ഡേറ്റ്, ഡെത്ത് ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ശേഖരിക്കണം. ഈ രണ്ട് കമ്മീഷനുകളും പഠനം കഴിഞ്ഞാൽ രൂപതാതല നടപടികൾ അവസാനിപ്പിച്ച് ശേഖരിച്ച എല്ലാ രേഖകളും, വാചിക രേഖകളും ലിഖിത രൂപത്തിലുള്ള രേഖകളും എല്ലാം റോമിലേക്ക് അയക്കണം.
ഇത് റോമിലെത്തിക്കുന്നത് എങ്ങനെയാണ്?
അത് ഒന്നുകിൽ പോസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട മറ്റാരെങ്കിലുമോ അത് റോമിലെ വിശുദ്ധർക്കായിട്ടുള്ള കാര്യാലയത്തിൽ തിരുസംഘത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം. അതല്ലെങ്കിൽ നുൻഷ്യോ വഴി വേണമെങ്കിലും ഇത് റോമിലേക്ക് അയക്കാവുന്നതാണ്.
രൂപതാതല നടപടികളുടെ പോസ്റ്റ് ലെറ്റർ കൂടാതെ റോമിലെ ഈ ഘട്ടത്തിലേക്ക് ഒരു റോമൻ പോസ്റ്റ് ലെറ്ററും ആവശ്യമാണ് അല്ലേ?
അതെ, തീർച്ചയായും.
അതിനുശേഷമുള്ള റോമിലെ നടപടികളെക്കുറിച്ച് വിശദീകരിക്കാമോ?
കോസ് റോമിലെത്തിക്കഴിഞ്ഞാൽ വത്തിക്കാനിലെ വിശുദ്ധർക്കായിട്ടുള്ള കാര്യാലയത്തിൽ അത് തുറന്ന് പരിശോധിക്കും. വത്തിക്കാനിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് രൂപത നടപടികൾ നടത്തിയിരിക്കുന്നത് എന്നവർക്ക് ബോധ്യമായാൽ ജുറിഡിക്കൽ വാലിഡിറ്റി സർട്ടിഫിക്കറ്റ് നൽകും. അതിനുശേഷം കാര്യാലയം, വിശുദ്ധർക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയം നിയമിക്കുന്ന ഒരു റിലേറ്ററിന്റെ കീഴിൽ ലഭ്യമായ എല്ലാ രേഖകളും ഉപയോഗിച്ച് റോമിലെ പോസ്റ്റ് ലെറ്റർ, ദേവദാസന്റെ ജീവിത വിശുദ്ധി, പുണ്യങ്ങള്, ജീവചരിത്രം, വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസിദ്ധി എന്നിവയൊക്കെ വിവരിക്കുന്ന ഒരു പൊസീസിയോ തയ്യാറാക്കണം. ഈ പൊസീസിയോ ഔദ്യോഗികമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ താമസിയാതെ അത് ദൈവശാസ്ത്രകാരന്മാരുടെ ഒരു സംഘം പഠിച്ച് റിപ്പോർട്ട് നൽകും. 3-2 ഓട്ടോടെ അവർ ഇത് പാസ്സാക്കിയാൽ ഈ പൊസീസിയോ കർദിനാൾമാരുടെയും മെത്രാന്മാരുടെയും സംഘത്തിന്റെ പഠനത്തിനായിട്ട് സമർപ്പിക്കപ്പെടും. അവരും 3-2 വോട്ടോടെ ഇത് പാസ്സാക്കിയാൽ പരിശുദ്ധ പിതാവ് അത് അംഗീകരിച്ച് ഔദ്യോഗിക രേഖയിൽ ഒപ്പുവയ്ക്കും. അതോടെ ദേവദാസൻ ധന്യരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടും.
അത് ശരി. ധന്യ പദവിയിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്?
ധന്യ പദവിയിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ ദേവദാസന്റെ മധ്യസ്ഥതയിൽ നടന്ന ഒരത്ഭുതം രൂപതാതലത്തിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി റോമിലേക്ക് അയക്കണം. ഇത് വത്തിക്കാൻ കാര്യാലയം പഠിച്ച് പരിശുദ്ധ പിതാവ് അംഗീകരിക്കുന്നതോടെ ധന്യൻ അൾത്താരവണക്കത്തിന് യോഗ്യനായിട്ട് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ അത്ഭുതം നടന്നത് ഏത് രൂപതയിൽ വെച്ചാണോ ആ രൂപതയിലാണ് രൂപതാതല നടപടികൾ നടത്തേണ്ടത്.
വാഴ്ത്തപ്പെട്ടവർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് വീണ്ടും അത്ഭുതം വേണമെന്ന് കേട്ടിട്ടുണ്ട്.
വേണം, വിശുദ്ധനാകാൻ വീണ്ടും അത്ഭുതം വേണം. വാഴ്ത്തപ്പെട്ടവനായതിനു ശേഷം നടക്കുന്ന ഒരത്ഭുതം രൂപതാതല നടപടികൾ പൂർത്തിയാക്കി സഭ അംഗീകരിക്കുന്നതോടെ വാഴ്ത്തപ്പെട്ടവനല്ലേ വാഴ്ത്തപ്പെട്ടവള് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടും.
സഭയിലെ ചില വിശുദ്ധർ വേദപാരംഗതരാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉദാഹരണമായി വിശുദ്ധ തോമസ് അക്വീനസ്, വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്നിവരൊക്കെ.
ദൈവശാസ്ത്രത്തിലും വിശ്വാസ സത്യങ്ങളിലും തങ്ങളുടേതായ തനതായ ഒരു സംഭാവന നൽകിയിട്ടുള്ള വിശുദ്ധർക്ക് തിരുസഭ അംഗീകരിച്ചു നൽകുന്ന ഒരു പദവിയാണ് വേദപാരംഗതൻ അല്ലെങ്കിൽ വേദപാരംഗത എന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വിശുദ്ധ കൊച്ചുത്രേസ്യയെ വേദപാരംഗതയായിട്ട് നിശ്ചയിക്കാൻ കാരണം ആധ്യാത്മിക ശിശുത്വത്തിന്റെ ഒരു പുതിയ പാത തിരുസഭയ്ക്ക് തുറന്നു തന്നതുകൊണ്ടാണ്. ഈ പദവി നൽകണമെങ്കിൽ വിശ്വാസ തിരുസംഘത്തിന്റെയും വിശുദ്ധർക്കായിട്ടുള്ള തിരുസംഘത്തിന്റെയും അംഗീകാരം ആവശ്യമാണ്. ഏറ്റവും അവസാനമായിട്ട് വേദപാരംഗതൻ എന്ന പേരിന് അർഹനായിട്ടുള്ളത് വിശുദ്ധ ഗ്രിഗരി ഓഫ് നെറക് ആണ്. അത് 2015 പോപ്പ് ഫ്രാൻസിസ് ആണ് അദ്ദേഹത്തെ ഡോക്ടർ ഓഫ് ദ ചർച്ചായിട്ട് അംഗീകരിച്ചത്. 4 സ്ത്രീകളാണ് ഈ പദവിയിലുള്ളത്. 1 ആവിലയിലെ വിശുദ്ധ ത്രേസ്യ, സിയന്നയിലെ വിശുദ്ധ കത്രീന, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ഫിൽഡഗാർഡ് ഓഫ് ബിങ്ങൻ.
വേദപാരംഗതരായ വിശുദ്ധകൾ ഇനിയും ഉണ്ടാകട്ടെ. റോമൻ പോസ്റ്റ് ലെറ്റർമാർക്കിടയിൽ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പോസ്റ്റ് ലെറ്റർ ആണല്ലോ സിസ്റ്റർ ഗ്രേസ്. ആ നിലയിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ?
പോസ്റ്റ് ലെറ്റർ എന്ന നിലയിലുള്ള എന്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിൽ പോസ്റ്റ് ലെറ്റർ ജോലി വൈദികർ മാത്രമാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ധാരാളം സിസ്റ്റേഴ്സും ഈ രംഗത്ത് സേവനം ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സ്തുതിയും എന്ന കോഴ്സ് ചെയ്തപ്പോഴാണ് ധാരാളം അൽമായ സഹോദരങ്ങളും ഈ ജോലി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ഒരു സ്ത്രീയാണെന്നതിൻ്റെ പേരിൽ പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. വിശുദ്ധരുടെ കാര്യാലയത്തിൽ സേവനം ചെയ്യുന്ന മോൺസിഞ്ഞോർ പോൾ പള്ളത്ത് എപ്പോഴും ഒരു വലിയ സഹായമാണ്.
വിശുദ്ധർ സഭയുടെ വിശുദ്ധിയുടെ നിദർശനമാണ്, തീർച്ചയായും നമുക്ക് മാതൃകയുമാണ്.
അതെ, ദൈവത്തിന്റെ പരിശുദ്ധിയുടെ നിദർശനമാവുകയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും. പരിപൂർണതയിലേക്ക് ഉള്ള നമ്മുടെ വഴിയിൽ അവർ നമുക്ക് മാതൃകകളാണ്, മാർഗദർശികളാണ്, പ്രചോദനം നൽകുന്നവരാണ്. വളരെ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോള. അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് ഒത്തിരിയേറെ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുവാനിടയായത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പാടില്ല. അതിൽ നിന്നാണ് ഇഗ്നേഷ്യസ് ലയോള എന്ന വലിയ വിശുദ്ധനെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിശുദ്ധർ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു എന്നതിന് വേറെ ഉദാഹരണമൊന്നും തേടേണ്ടതില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ എത്രയോ പേർക്കാണ് മാതൃകയും പ്രചോദനവുമാകുന്നത്.
അതെ അതെ,
തിരുസഭയില് ഇനിയും അനേകം വിശുദ്ധരുണ്ടാകണമെന്നും ആ വിശുദ്ധരുടെ മാതൃക നമ്മളെല്ലാവരും പിഞ്ചെന്ന് നമ്മളും വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നും നല്ല വിശുദ്ധരായി തീരണമെന്നും നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം.
ധന്യനായ പയ്യപ്പള്ളി അച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും പുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ചും വിശുദ്ധരുടെ നാമകരണ പരിപാടികളെക്കുറിച്ചും സിസ്റ്റർ മനോഹരമായി വിവരിച്ചു. വത്തിക്കാൻ റേഡിയോയ്ക്ക് വേണ്ടി, അതിന്റെ മലയാളം ശ്രോതാക്കൾക്ക് വേണ്ടി സിസ്റ്ററിന് ഒരുപാട് നന്ദി.
നന്ദി. ദൈവം ശ്രോതാക്കളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്ഥാപക പിതാവായ ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛനെ കുറിച്ച് സംസാരിക്കുവാന്, അദ്ദേഹത്തിന്റെ ധന്യജീവിതത്തെക്കുറിച്ച് അനേകരെ അറിയിക്കുവാന് ഈ ഒരു അവസരം എനിക്കൊരുക്കി തന്ന വത്തിക്കാൻ റേഡിയോയ്ക്ക് വളരെ പ്രത്യേകമായി സിസ്റ്റർ തെരേസിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത് ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളിയുടെ റോമിലെ നാമകരണ പരിപാടികളുടെ പോസ്റ്റ്ലേറ്ററായി സേവനം ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ സിസ്റ്റർ ഗ്രേസ് കൂവയിൽ SDയുമായി സിസ്റ്റർ തെരേസ SABS നടത്തിയ മുഖാമുഖം പരിപാടി.